വൈയാകരണ പക്ഷത്തിൽ ഓരോ അഖണ്ഡപദവും ശബ്ദങ്ങളിലൂടെ വിവൃതമാകുന്നു. സ്ഫോടത്തെ പ്രകാശിപ്പിക്കുന്ന വർണ്ണങ്ങളുടെ ധർമ്മം ഒരു വാക്കിനെ മറ്റൊന്നിൽ നിന്ന് വ്യാവർത്തിക്കുന്നതിലുള്ള അതിൻ്റെ മൂലനിഷ്ഠിതമാണ്. ഉദാഹരണമായി ഗൗ എന്ന ശബ്ദത്തിൻ്റെ ഗാരകം ഗയിൽ ആരംഭിക്കാത്ത ഇതര പദങ്ങളിൽ നിന്നും ഉദ്ദിഷ്ട പദത്തെ വ്യാവർത്തിക്കുന്നു. യോഗസൂത്ര ഭാഷ്യത്തിൽ വ്യാസൻ അദ്ദേഹം സ്ഫോടവാദത്തെക്കുറിച്ച് ഗ്രഹിക്കുന്നില്ല, പറയുന്നു തത്ര വാഗർഷുണേത വാർത്തവതി ശ്രോത്രം ചാധ്വനി പരിണാമമാത്ര വിഷയം പദം പുനർനാദാനു സംഹാര ബുദ്ധി നിർഗ്രാഹ്യം ഇതി. ശേഷകൃഷ്ണന്റെ സ്ഫോടതത്വ നിരൂപണം വ്യാസമതത്തെ പിന്തുടർന്ന് അക്ഷരങ്ങളുടെ ധർമ്മം വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ കമലം എന്ന് പറയുന്നതിരിക്കട്ടെ, കകാരം ഉച്ചരിക്കുന്നതോടെ കകാരത്തിൽ ആരംഭിക്കുന്ന ഒരു പദത്തെക്കുറിച്ച് ഒരു അസ്ഫുട ധാരണ ശ്രോതാവിന് ഉണ്ടാകുന്നു. മകാരത്തിൻ്റെ ഉച്ചാരണത്തോടെ ഒരു സൂചന കൂടി ലഭിക്കുന്നു, എങ്കിലും അപ്പോഴും വാക്ക് അവ്യക്തമാണ്. കമയിൽ ആരംഭിക്കാത്ത പദങ്ങളെ ബുദ്ധി പുറന്തള്ളുന്നു. വക്താവിന് കമലം എന്ന കമനം എന്നോ കമയിൽ തുടങ്ങുന്ന ഏതു പദവും പറയാമെന്ന വസ്തുത ആ സമയത്തിലും ബാക്കിയാണ്. ലം ഉച്ചരിച്ചതുമാകുന്നതോടെ വാക്ക് വ്യക്തമാകുന്നു. തന്മൂലം വാക്കിനെ സൃഷ്ടിക്കുന്ന വർണ്ണങ്ങൾക്ക് തനതായ അർത്ഥമില്ല എന്ന് വരുന്നു. അവയുടെ മൂല്യം ഒരു പദത്തെ മറ്റൊന്നിൽ നിന്ന് വ്യാവർത്തിക്കുന്നതിലാണിരിക്കുന്നത്. സോഷ്യറിയൻ ഘടനാവാദം അനുസ്മരിക്കുക. ഒരു ചിഹ്ന വ്യവസ്ഥയിലാണ് സോഷ്യർ ഭാഷയെ ദർശിക്കുന്നത്. വ്യതിരേഖങ്ങളുടെ ഒരവസ്ഥ വ്യവസ്ഥയാണത്. ഘടനയിലെ ഘടകങ്ങൾക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ലെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ശബ്ദം അതിൻ്റെ സഹജ ഗുണം കൊണ്ടല്ല, ഇതര ശബ്ദങ്ങളിൽ നിന്നുള്ള അന്തരം കൊണ്ടാണ് അർത്ഥം രചിക്കുന്നത്. വ്യതിരേഖകളുടെ ലീലയ്ക്ക് വിധേയമാണ് ഭാഷീയ ചിഹ്നങ്ങളെന്ന് സോഷ്യർ കണ്ടെത്തുന്നു. ഭിന്നാഭിപ്രായക്കാരായ ഘടനാവാദികൾക്കിടയിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം ഏകാഭിപ്രായമുള്ളതെന്ന് ക്രിസ്റ്റഫർ നോറിസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വ്യതിരേഖങ്ങളാണ് അർത്ഥം ജനിപ്പിക്കുന്നതെന്ന വാദത്തോട് ധൃതയും യോജിക്കും. ഒരു വാക്കിലെയോ വാക്യത്തിലെയോ അക്ഷരങ്ങൾക്ക് അർത്ഥത്തോടും നേരിട്ട് ബന്ധമില്ലെന്നാണ് ഭർതൃഹരിയുടെ അഭിപ്രായം. സ്ഫോടപ്രകാശനം മാത്രമാണ് അവയുടെ ഉന്നം. വാക്കിൻ്റെ ശബ്ദവും അർത്ഥവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് പോൾ വലേറി പറയുന്നത്. കുതിരയ്ക്കും ഇംഗ്ലീഷിൽ ഹോഴ്സ് എന്നും ഗ്രീക്കിൽ ഹിപ്പോസ് എന്നും ലത്തീനിൽ ഇക്വസ് എന്നും ഫ്രഞ്ചിൽ ചെവൽ എന്നും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. സ്ഫോടത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രമാണം ഇതൊരു പദം ഒരു വാക്യം എന്ന പ്രത്യയമാണെന്ന് നാഗശഭട്ടൻ മഹാഭാഷ്യ പ്രതി ബോധ്യത്തിൽ സ്പഷ്ടമാക്കുന്നു. ഇതം ഏകം പദം ഏകം വാക്യം ഇതി പ്രത്യയ സ്ഫോടസത്വേ തദേകത്വോ ചാ പ്രമാണം. മീമാംസകർ സ്ഫോടകവാദത്തിന് എതിരാണ്. വാക്കിൻ്റെയും വാക്യത്തിൻ്റെയും ഏകത്വത്തിന് നിദാനം അർത്ഥത്തിൻ്റെ ഏകത്വമാണെന്ന് തന്നിമിത്തം സ്ഫോടതത്വം ഉപേക്ഷണീയമാണെന്നും അവർ വാദിക്കും. പേജ് 421. അർത്ഥം വാക്കിനെ സമാശ്രയിക്കുന്നുവെന്നാണ് വ്യകാരണ മതം. സമൂഹാവലംബനം സ്മൃതിയിൽ അധിഷ്ഠിതമാണെന്ന് അക്ഷരാരഞ്ജനമെന്നും നയായികൾ പറയും. ഭാഷയ്ക്ക് രണ്ട് തലങ്ങളുണ്ടെന്നാണ് വൈയാരികർ അഭിപ്രായപ്പെടുന്നത്. സ്ഫോടവും നാദവും. ഉച്ചരിത ശബ്ദം നാദവും തത്പൂർവരൂപം സ്ഫോടവുമാകുന്നു. സ്ഫോടമാണ് നാദഹേതുകം. ഉപദാന ശബ്ദത്തിൻ്റെ അടിസ്ഥാന കാരണമായ ആന്തരിക ഭാഷണമാണ് സ്ഫോടം. വാക്കും വിചാരവും തമ്മിലും വാക്കും വസ്തുവും തമ്മിലും ഉള്ള ബന്ധങ്ങൾ ദൈവകൃതമോ മർത്യകൃതമോ അല്ല. ഭർതൃഹരിയുടെ അഭിപ്രായത്തിൽ സർവ്വ മനുഷ്യരുടെയും ക്രിയയാണ് ഭാഷ. ബോധത്തിൻ്റെ സ്പന്ദമാണ് ശബ്ദനം. ബോധത്തിൻ്റെ ബഹുനിലകളിൽ സജീവമാണ് ഭാഷ. സചേതനാചേതനങ്ങളെ വർഗീകരിക്കാനുള്ള അടിസ്ഥാനം ശബ്ദന വ്യാപാരമാണെന്ന് ഭർതൃഹരികൾ ദർശിക്കുന്നു. മനുഷ്യരെയും മൃഗങ്ങളെയും വേർതിരിക്കുന്നത് ഭാഷ ആണെന്ന പാശ്ചാത്യമതത്തെക്കാൾ സൂക്ഷ്മമാണെന്നും ഭർതൃഹരി ദർശനം. മനുഷ്യരുടേതിന് തുല്യമല്ലെങ്കിൽ സംവേദനീയ ഭാഷകൾ ചിഹ്ന വ്യൂഹങ്ങൾ മറ്റു പ്രാണിജാലങ്ങൾക്കുമുണ്ട്. സുമരാജികൾക്ക് പോലും മനുഷ്യ ഗ്രാഹ്യമില്ലാത്ത വർണ്ണഗന്ധ ഭാഷയുണ്ട്. സചേതനത്തിൻ്റെ മുദ്രയായ ചൈതന്യമാണ് ഭാഷയാണെന്ന് ഭാരതത്തിന് താൻ കരുതുന്നു. അന്തരംഗസ്ഥിതമായ സ്ഫോടത്തിൻ്റെ ബാഹ്യീകരണമാണ് നാട്യമെന്ന് പറഞ്ഞല്ലോ. ശബ്ദത്വത്തിൻ്റെ ശബ്ദഗ്രഹത്തിൻ്റെ സൃഷ്ടിയാണ് വാചകം വാച്യവും. വാചവകവാച്യങ്ങൾ തമ്മിലുള്ള അന്തരം ഒരു താൽക്കാലിക ബോധം മാത്രമാകുന്നു. വാക്യപ്രത്യത്തിൻ്റെ പ്രഥമ പദ്യത്തിൽ തന്നെ ഭർതൃഹരി ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നതും ഭാഷയുടെ സത്തയ്ക്ക് ആരംഭമോ അവസാനമോ ഇല്ല. അതനശ്വര ബ്രഹ്മം തന്നെ. ധൃത പറയുന്നത് കേൾക്കുക. എവറിത്തിങ് ബിഗിൻസ് ബൈ റെഫറിങ് ബാക്ക്. ദാറ്റ് ഈസ് സോ ടു ഈസി ഡസ് നോട്ട് ബിഗിൻ. ഭാഷയുടെ സ്വതന്ത്രതയാണ് നാം അഥവാ ധ്വനി നാദം അഥവാ ധ്വനി നാദത്തിന് മുമ്പ് തന്നെയുള്ള സ്ഫോടകത്തെ പ്രകാശിപ്പിക്കുകയാണ് നാദം. നാദത്തിൻ്റെയോ സമായകമായ സ്ഫോടകത്തെ നീണ്ടുനിന്നില്ല. അതിന് ഒരു മുൻ അവസ്ഥയോടോ പിൻ അവസ്ഥയോ ഇല്ല. അതിന് ഘടകങ്ങളുമില്ല. അത് ഘടനാത്മകവും കാലാത്മകവുമായിരിക്കുന്നതായി തോന്നും. വാസ്തവത്തിൽ സ്ഫോടം അവികാര്യമാണ്. കാവ്യാലങ്കാരത്തിൽ ഭാമഹന്റെ കാവ്യാലങ്കാരത്തിലും വാഗാർത്ഥ ചിന്ത കടന്നു വരുന്നുണ്ട്. സുപ്പ് തിങ് പ്രത്യയങ്ങളിൽ അവസാനിക്കുന്ന വാഗാർത്ഥവത്തായ വർണ്ണസംഘാത പദമാണ് പദം. പരസ്പരകാംക്ഷയോട് കൂടിയ പദങ്ങളുടെ സംഘമാത്ര വാക്യം ആകാംക്ഷയ്ക്ക് ശമനം എന്ന വാക്യം ഏകവസ്തു നിബന്ധനമായിരിക്കുമെന്ന് ഭാമഹൻ പ്രസ്താവിക്കുന്നു. ഒരു സമയം വർണ്ണം മാത്രമേ നാം ഉച്ചരിക്കുന്നുള്ളൂ, ഇതര വർണ്ണങ്ങൾ പിന്തുടരുന്നു. അപ്പോൾ സംഘതത്വം സംഭവിക്കുന്നത് എങ്ങനെയെന്ന് സംശയം വരാം. വർണ്ണങ്ങൾ പ്രതീക്ഷിക്കണം പരസ്പര അടുത്തോടെ കുടയായിരിക്കുമെങ്കിലും ഭാഷയുടെ ഏകത്വം അഥവാ സംഘാതത്വം ബുദ്ധിയിൽ സംഭവിക്കുന്നുണ്ടെന്നാണ് ഇതിൽ അദ്ദേഹം പറയുന്ന സമാധാനം. ഉച്ചരണ ശബ്ദങ്ങളുടെ സ്മരണയോടൊത്ത് അന്തിമ ശബ്ദവിഷയകമായി വന്നുദിക്കുന്ന ബുദ്ധിയാണ് വാക്യം. ക്ഷണസ്വര ശബ്ദങ്ങൾ വാക്യമല്ല. വാഗാർത്ഥ ചിന്തയുടെ സൂക്ഷ്മ തന്ത്രികളിലാണ് ഭാമഹനും ചെന്നുപെടുന്നത്. ബൗദ്ധമായ അന്യോപോഹ സിദ്ധാന്തത്തെക്കുറിച്ച് ആനുഷംഗ പരാമർശവും ഭാമഹാലങ്കാരത്തിലെ ഭാഷ ചർച്ചയിൽ കടന്നു വരുന്നുണ്ട്. ഒരു ശബ്ദം അർത്ഥം വരുന്നത് ഇതര ശബ്ദങ്ങളുടെ നിരാകരണത്തിലൂടെയാണ്. അബോഹവാദികൾ കരുതുന്നു. ഭാമഹന്റെ വിശദീകരണം നോക്കുക. അന്യോപോഹം കൊണ്ടാണ് ശബ്ദം അർത്ഥത്തെ സൂചിപ്പിക്കുന്നതെന്ന് ചിലർ പറയുന്നു. അന്യപദത്തിൻ്റെ അപാകൃതിയാണ് അന്യോപോഹം. ഭാമഹൻ ഈ വാദത്തോട് കലഹിക്കുന്നു. ഗൗ എന്ന ശബ്ദം മറ്റുള്ളവയെ നിരാകരിക്കാൻ സമർത്ഥമാണെങ്കിൽ ഈ ശബ്ദത്തിൽ തന്നെ ഗോബുദ്ധിജനകമായ മറ്റൊരു ശബ്ദത്തെ അന്വേഷിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം തർക്കിക്കുന്നു. അതുകൊണ്ട് ഗോശബ്ദ ശ്രവണത്തിന് മുമ്പ് തന്നെ ഗോബുദ്ധി ജനിപ്പിച്ചാൽ മാത്രമേ ഗോവില്ലാത്തവയെ നിരസിക്കാൻ ഗോശബ്ദം സമർത്ഥമാകൂ. വർണ്ണഭേദം മൂലമാണ് ശബ്ദങ്ങൾ ഭിന്നങ്ങളായിരിക്കുന്നതെന്ന് ഭാമഹൻ സ്പഷ്ടമാക്കുന്നു. സംശയവ്യത്യാസങ്ങൾ മൂലം വർണ്ണങ്ങളും വ്യത്യസ്തങ്ങളായിത്തീരുന്നു. ഭാഷയെ ഭാമഹനും ഭിന്നതത്വത്തിനുമേൽ പ്രതിഷ്ഠിക്കുന്നു. പടിഞ്ഞാറ് നിന്ന് ഡിഫറൻസ് എന്ന ഭാഷയെ സംരക്ഷിക്കുന്നതിനു മുമ്പേ ഭാരതീയർക്ക് ഇത്രയുമൊക്കെ അറിയാമായിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നിയിട്ടും കാര്യമില്ല. പേജ് 423. സാഹിതീയം. ഭാഷയുടെ സാഹിതീയ ശോഭകളിലേക്ക് കൂടി ഈ തത്വവിചാരത്തെ നമുക്ക് വ്യാപരിക്കാം. വാക്കുകൾ അർത്ഥഗ്രഹണത്തോട് കൊഴിഞ്ഞു പോകുന്നു എന്നാണ് പോൾ വലേറി പറയുക. ശ്രോത മനസ്സിൽ നിന്നും വാക്കുകൾ മറഞ്ഞ് തത്സ്ഥാനത്ത് ബിംബങ്ങളും അന്യോന്യ സംബന്ധങ്ങളും പ്രേരണകളും പകരം വന്നു നിരക്കുന്നു. വീണ്ടും ശ്രോതാവ് ഇവയെ മറുഭാഷയാക്കി മാറ്റുന്നു. വക്താവ് ഉച്ചരിച്ച ഭാഷയിൽ നിന്നും ഇത് വ്യത്യസ്തമായിരിക്കുന്നത് വലേറി വ്യക്തമാക്കുന്നു. ശ്രോതാവ് കേട്ടുകൊണ്ടേയിരിക്കുന്നു. വാക്കുകൾ അർത്ഥം ഗ്രഹിപ്പിക്കാതെ വാക്കുകളാണ്. ഭാഷ ആദ്യം ഒരു ആഭാഷയായി മാറുകയും പിന്നീട് നാം ആഗ്രഹിക്കുകയാണെങ്കിൽ മൗലിക രൂപത്തിൽ നിന്നും വിഭിന്നമായി ഒരു മറുഭാഷ തീരുകയും ചെയ്യുന്നു. ഭാഷാശാസ്ത്ര പദങ്ങളിൽ ചുറ്റിക്കറങ്ങാതെ വലേറി ഭാഷാ വിചാരം കവിതയെ വലം വയ്ക്കുന്നു. ആനന്ദവർദ്ധനന്റെ ധ്വനിയാലോകം കാവ്യാർത്ഥത്തെ സംബന്ധിച്ച ഒരു ഗംഭീര അന്വേഷണമാണ്. ശബ്ദം അതിൻ്റെ അർത്ഥത്തെയും അർത്ഥം അതിൻ്റെ അർത്ഥത്തെയും അപ്രധാനീകരിച്ച് പ്രതീയമാനത്തെ വ്യഞ്ജിപ്പിക്കുമ്പോഴാണ് ഒരു കാവ്യം ധ്വനിയായിത്തീരുന്നത്. അവ്യക്തമായ അംഗലാവണ്യം പോലെ വാക്യം വാചാരക്തമാണ്. പോൾ വലേറിയുടെ ഭാഷാചിന്ത ആനന്ദന്റെ ധ്വനി വിചാരത്തെ കടാക്ഷിക്കുന്നത് തോന്നും. ശബ്ദത്തിന് മൂന്ന് തരം വ്യാപാരങ്ങൾ ശക്തികൾ ഉണ്ടെന്നാണ് ഭാരതീയ കാവ്യശാസ്ത്രം പറയുന്നത്. ശബ്ദശക്തി എന്ന സംജ്ഞയിലെ ശക്തി ശബ്ദം പരാശക്തി എന്നും സൂചിപ്പിക്കുന്നുണ്ടാകാം. അഭിധാ വ്യാപാരത്തിലൂടെ വാച്യാർത്ഥം, ലക്ഷണ വ്യാപാരത്തിലൂടെ ലാക്ഷ്യാർത്ഥവും വ്യഞ്ജന വ്യാപാരത്തിലൂടെ വ്യാഖ്യാർത്ഥവും പ്രകടിതമാകുന്നു. കവിതയിൽ വ്യഞ്ജിക്കുന്ന ആനന്ദമയമായ രസം തന്നെ ഭാഷയുടെ സർഗാത്മകതയും വായനക്കാരൻ്റെ മനസ്സുമായുള്ള പാരസ്പര്യത്തിലൂടെയാണ് വാക്യം ഉരുത്തിരിയുന്നതെന്ന് പറയാം. ഭാഷയുടെ സർഗാത്മകതയെ വിവൃതഗ്രഹീതിയ എന്ന് വിളിക്കുന്നതും ചോംസ്കി അർത്ഥത്തിലേക്കല്ല, വ്യാകരണ വിചാരത്തിലേക്കാണ് അതിനെ അന്വയിക്കുന്നത്. അശ്രുതപൂർവമായ നൂതന വാക്യങ്ങൾ രചിക്കാനുള്ള വൈദഗ്ധ്യമാണ് അദ്ദേഹത്തിൻ്റെ സർഗാത്മകത. ആനന്ദനു ഭാഷ വ്യവഹാരത്തിൻ്റെ ആത്മാവിനെയാണ് തൊടുന്നത്. ചോംസ്കിയുടെ അഭിപ്രായത്തിൽ നിയതവും പരിമിതവുമായ അക്ഷരമാലയെയും വാക്കുകളെയും അവലംബമാക്കി ഭാഷ അപരിചിതമായ വാക്യസമൂഹം രചിക്കുന്നു. പലതിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് അർത്ഥഭിന്നതകളുടെ ആവിഷ്കരണത്തിന് നിർണായകം.